evening. Praise be to God. For the Lord Jesus Christ and for the opportunity to worship Him one more time. Now we are not in the book of Philippians tonight.
ഇന്ന് വൈകുന്നേരം നാം ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ അല്ല ആയിരിക്കുന്നത്.
And we will consider a theme that we started actually up with the ladies.
ഇന്നത്തെ സഹോദരിമാരുടെ അവിടെ നടന്ന ശുശ്രൂഷയുടെ ബാക്കിയായിട്ടുള്ള ഒരു തുടർ ഒരു ചിന്തയായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്.
So the ladies have a little more insight into what we're going to talk about.
അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് സഹോദരിമാർക്ക് ഒരുപക്ഷേ കുറച്ചുകൂടെ കൂടുതൽ അറിവ് ഉണ്ടായിരിക്കും.
We were discussing the theme of discouragement with them.
ഇന്ന് ഞങ്ങൾ ചിന്തിച്ച വിഷയം എന്നുള്ളത് നിരാശയുടെ ഒരു ഒരു അനുഭവത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്.
We all get discouraged.
നാം എല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങളിൽ നിരാശ പെട്ടുപോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
And we were looking at scripture to see if it is okay to ask the Lord why at times.
ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നിരാശപ്പെടുമ്പോൾ തിരുവെഴുത്ത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ദൈവത്തോട് എന്തുകൊണ്ട് ഞങ്ങൾ ഈ വിധം നിരാശപ്പെടുന്നു എന്ന് ചോദിക്കുവാൻ അനുവാദമുണ്ടോ എന്നുള്ള ആയിരുന്നു ഞങ്ങൾ ആരാഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നത്.
I grew up with the teaching that it was wrong to ever ask God why.
ഞാൻ വളർന്നു വന്ന പശ്ചാത്തലത്തിൽ ദൈവത്തോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് തെറ്റാണ് എന്നുള്ള ഒരു പഠിപ്പിക്കൽ അതിലൂടെയാണ് ഞാൻ കടന്നു വന്നത്.
Now we must not doubt God.
തീർച്ചയായും നാം ഒരിക്കലും ദൈവത്തെ സംശയിച്ചുകൂടാ.
And we must not doubt his goodness.
ദൈവത്തിന്റെ നന്മയെ ഒരു കാലത്തും നാം സംശയിച്ചുകൂടാ.
But life does not have all of its questions answered for us.
എന്നാൽ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കുന്നില്ല.
We have the mind of Christ.
നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്.
But we do not understand all of the mind of God.
എന്നാൽ ദൈവത്തിന്റെ മനസ്സ് ആ സകലം നാം മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാണ്.
We were remembering in Deuteronomy 29 and verse 29.
ആവർത്തന പുസ്തകം 29ാം അധ്യായം 29ാം വാക്യത്തിൽ ഞങ്ങൾ ഇപ്രകാരം ഓർത്തു.
That there are the revealed things of God.
ദൈവം വെളിപ്പെടുത്തി നമുക്ക് നൽകിയതായിട്ടുള്ള വെളിപ്പെട്ട കാര്യങ്ങളുണ്ട്.
And there are the secret things of God.
അപ്പോൾ തന്നെ ഗുപ്തമായിട്ടുള്ള മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്.
God reveals some things for us to know and understand.
നാം അറിയേണ്ടതിനായിട്ടും ഗ്രഹിക്കേണ്ടതിനായിട്ടും ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകി തരുന്നു.
And God keeps some things secret for us not to understand yet.
അപ്പോൾ തന്നെ നാം ആയിരിക്കുന്ന ഈ വേളയിൽ മനസ്സിലാക്കാതെ ഇരിക്കത്തക്ക രീതിയിലുള്ള ചില ഗുപ്തമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ കൈവശമുണ്ട്.
And at some times we just don't understand.
അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് യാതൊന്നും തന്നെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല.
And we do ask why.
അപ്പോൾ നാം ദൈവത്തോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ദൈവമേ.
In fact the Lord Jesus Christ himself asked why.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പിതാവിനോട് ചോദിച്ചല്ലോ എന്തുകൊണ്ട് പിതാവേ എന്ന് ചോദിച്ചതാ.
In fact he quotes it from the Old Testament.
അത് താൻ പഴയ നിയമത്തിന്റെ ഒരു ഉദ്ധരണി ഉത്തരിച്ചുകൊണ്ടാണ് താൻ പിതാവിനോട് ചോദിക്കുന്നത്.
On the cross he quoted Psalm 22 and verse 1.
കുരിശിൽ ആയിരുന്നപ്പോൾ സങ്കീർത്തനം 22ന്റെ ഒന്നാം വാക്യമാണ് താൻ ഉദ്ധരിച്ചത്.
My God, why have you forsaken me?
എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്?
Why have you forsaken me?
എന്തുകൊണ്ട് പിതാവേ അങ്ങ് എന്നെ കൈവിട്ടത്?
The Lord of glory forsaking his own son.
നമ്മുടെ മഹിമയുടെ പിതാവ് തന്റെ സ്വപുത്രനെ കൈവിടിഞ്ഞ ഒരു അവസ്ഥ.
The divine trinity somehow separated.
ത്രിത്വത്തിന്റെ മൂന്ന് വ്യക്തികൾ നമുക്ക് മനസ്സിലാകാത്ത വിധം അവർ പിരിഞ്ഞു പോയ ഒരു സന്ദർഭം.
In what capacity?
അത് ഏത് രീതിയിലാണ് അത് നടന്നത്?
The father could turn his back on his son.
പിതാവ് തന്റെ പുത്രനോട് പുറംതിരിഞ്ഞ് കാണിക്കുവാൻ ഇടയായി തീർന്ന ആ സന്ദർഭം.
I think probably for humans the most difficult thing to experience is loneliness.
ഒരു പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും കഠിനമേറിയ അവസ്ഥ എന്നുള്ളത് ഏകാന്തതയായിരിക്കും.
Those of you that have come over here to find work and left your families.
ഇവിടെ നിങ്ങളിൽ പലരും നിങ്ങളുടെ കുടുംബത്തെ നാട്ടിൽ ആക്കിയിട്ട് ജോലിക്കായിട്ട് ഇവിടേക്ക് കടന്നു വന്നവരുണ്ട്.
You don't miss so much the town you used to live in.
നിങ്ങൾ ജീവിച്ചതായിരിക്കുന്ന നിങ്ങളുടെ പട്ടണത്തെ ഒരുപക്ഷേ നിങ്ങൾ ഒരുപക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലായിരിക്കും.
And you can find basically the same kind of food here.
എന്തെന്നാൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന അതേ തരത്തിലുള്ള ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഇവിടെയും ലഭിക്കുന്നു.
And for many of you this assembly is probably a better one than you have the one back home.
നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇവിടെ ആയിരിക്കുന്ന ആ സ്ഥലം സഭ അവിടെ ഉള്ളതിനേക്കാൾ മേന്മയേറിയ മെച്ചപ്പെട്ട ഒരു സ്ഥലം സഭയായിരിക്കാം.
So what's difficult about coming here alone?
അപ്പോൾ ഇവിടെ നാം ഏകാന്തരായി ഇവിടെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്താണ്?
Loneliness.
ഏകാന്തത തന്നെയാണ് അതിന്റെ പ്രയാസം.
I was a very timid child.
ഞാൻ ഒരു ഭയപ്പാടുള്ള ഒരു ബാലനായിരുന്നു.
When my brother and I would go with my mother to the city center for shopping,
ഞാനും എൻ്റെ സഹോദരനും എൻ്റെ മാതാവിനോട് കൂടെ പട്ടണത്തിലേക്ക് വസ്തുവകൾ മേടിക്കാനായി കടന്നു ചെല്ലുമ്പോൾ,
my brother, he would run here, he would run there, he would always go off.
എൻ്റെ സഹോദരൻ അവിടും അവിടേക്കും ഇവിടേക്കുമായിട്ട് എന്നെ വിട്ടിട്ട് ഓടിപ്പോകുമായിരുന്നു.
But not me.
എന്നാൽ ഞാൻ അപ്രകാരമല്ലായിരുന്നു.
I would hold my mother's skirt.
ഞാൻ എപ്പോഴും എൻ്റെ മാതാവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
I had a terrible fear of being lost.
നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ഭയം എനിക്ക് വളരെയധികം എന്നെ ബാധിച്ചിരുന്നു.
I remember the first time I landed in India.
ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കാലുകുത്തിയ ആ സമയം ഞാൻ ഓർക്കുന്നു.
Winter time.
അത് ഒരു 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 തണുത്ത കാലമായിരുന്നു.
We landed in New Delhi.
ഞങ്ങൾ ന്യൂഡൽഹിയിൽ ആണ് അന്ന് ലാൻഡ് ചെയ്തത്.
It was midnight.
അർദ്ധരാത്രിക്കാണ് ഞങ്ങൾ അവിടെ ചെല്ലുവാനിടയായിത്തീർന്നത്.
And we came out of the airport.
അവിടെ എയർപോർട്ടിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വന്നപ്പോൾ
there's not much lighting.
അവിടെ വളരെയധികം വെളിച്ചം ഇല്ലായിരുന്നു.
It's rather dark.
ഒരു രീതിയിൽ പറഞ്ഞാൽ ഇരുണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു.
And there were 1 million Indians standing there waiting.
അപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം ഇന്ത്യക്കാർ അവിടെ വരിവരിയായി നിൽക്കുന്നത് എനിക്ക് കാണുവാൻ വേണ്ടിയായിത്തീർന്നു.
And I didn't know who was going to pick us up.
അപ്പോൾ ആരാണ് ഞങ്ങളെ അവിടെ നിന്ന് കൈക്കൊള്ളുവാൻ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ലായിരുന്നു.
What do we do now? I asked my wife.
ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, ഇപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്?
I think we just keep walking, she says.
അപ്പോൾ എന്റെ ഭാര്യ നൽകി തന്ന ഉപദേശം എന്നുള്ളത് നാം തുടർന്ന് നടക്കുക മുന്നോട്ട്.
And hopefully somebody will find us.
ഒരുപക്ഷേ ഭാഗ്യവശാൽ ആരെങ്കിലും നമ്മളെ കണ്ടെത്തിയേക്കാം.
It's a scary feeling to be lost.
അത് നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു ഭയാനകമായിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ്.
It's a terrible feeling to be abandoned.
മാത്രമല്ല നമ്മളെ വിട്ടുവിട്ട് പോയി ഏകാന്തത അനുഭവിക്കുന്ന ഒരു അവസ്ഥ, ആരുമില്ലാത്ത ഒരു അവസ്ഥ, അത് ഭയാനകമായ ഒരു അവസ്ഥ തന്നെയാണ്.
Our second child is a daughter.
എന്റെ രണ്ടാമത്തെ പൈതൽ അതൊരു പെൺ പൈതലാണ്.
We adopted her when we were missionaries in Peru.
ഞങ്ങൾ പെറുവിൽ മിഷണറികൾ ആയിരുന്നപ്പോൾ അവളെ ഞങ്ങൾ ദത്തെടുക്കുകയുണ്ടായി.
So she looks much more like you than she looks like us.
ഞങ്ങളെക്കാൾ നിങ്ങളെ പോലെ ഉള്ള ഒരു സാമ്യം ഉള്ള ഒരു പൈതലാണ്.
She was only 7 days old when we adopted her.
ഞങ്ങൾ അവളെ ദത്തെടുത്തപ്പോൾ അവൾ കേവലം 7 ദിവസം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ.
But to this day in her 30s she suffers with a syndrome.
എന്നാൽ ഈ നാൾ വരെ 30 വയസ്സായി തനിക്ക് താൻ ഒരു ലോകത്തിന്റെ ഒരു ലക്ഷണത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
She was abandoned.
അവൾ തിരസ്കരിക്കപ്പെട്ട ഒരു ബാലികയായിരുന്നു, ഒരു പൈതലായിരുന്നു.
For some reason her mother did not want her.
ഏതോ കാരണവശാൽ തന്റെ മാതാവിനെ ആ പൈതലിനെ ആവശ്യമില്ലായിരുന്നു.
She was left at the hospital.
അവളെ ആ ആശുപത്രിയിൽ വിട്ടുവിട്ടിട്ട് തന്റെ മാതാവ് കടന്നുപോയി.
Even though she came to our home at 7 days old.
7 വയസ്സ് മാത്രം ദിവസം മാത്രം പ്രായം ഉള്ളപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു എങ്കിലും,
and we love her the same as we love our biological children.
ഞങ്ങളുടെ ശാരീരിക പ്രകാരമായിട്ടുള്ള പൈതങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈ പൈതലിനെയും ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്.
That subconscious that my mother abandoned me afflicts her for her life.
എന്നാൽ ആ പൈതലിന്റെ ആ അബോധ മനസ്സിൽ തന്റെ ആ ചെറുപ്രായത്തിൽ പോലും തന്റെ മാതാവ് കൈവിട്ടിട്ട് പോയി എന്നുള്ള ആ ചിന്ത തന്നെ വളരെ ബാധിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചു.
Now try to understand the position of the Lord Jesus Christ.
ഒരു കാര്യങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അവസ്ഥ നാം ഒന്ന് വിശകലനം ചെയ്യുക.
His unity, his oneness with the Father and the Spirit goes far beyond a mother and her child.
നാം നോക്കുമ്പോൾ തനിക്ക് പിതാവും പരിശുദ്ധാത്മാവും ആ തൃത്വത്തിൽ ഉണ്ടായിരുന്ന ഐക്യത ഒരു മാതാവും ഒരു പൈതലും തമ്മിലുള്ള ഐക്യതയേക്കാൾ ബന്ധത്തെക്കാൾ വളരെ വിലയേറപ്പെട്ട അല്ലെങ്കിൽ വളരെ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു.
And yet hanging on the cross of Calvary he has to cry out, my God, why hast thou forsaken me?
അവിടെ കാൽവറിയിൽ തൂക്കപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ താൻ എന്റെ ദൈവമേ പിതാവിനോട് ചോദിക്കുകയാണ്, നീ എന്നെ കൈവിട്ടത് എന്ത്?
You know well that there were 7 saints that Christ proclaimed from the cross.
നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ കർത്താവിൽ ക്രൂശിൽ നിന്ന് ഉരുവിട്ടതായിട്ടുള്ള 7 വാചകങ്ങൾ കർത്താവ് ഉരുവിട്ടിട്ടുണ്ട്.
In Luke 23 and verse 34.
ലൂക്കോസ് 23:34 വാക്യത്തിൽ,
Father, forgive them, for they know not what they do.
പിതാവേ, അവർ ചെയ്യുന്നത് എന്ത് എന്ന് അറിയായികൊണ്ട് അവരോട് പൊറുക്കണമേ.
That was the first thing he said.
അതായിരുന്നു നമ്മുടെ കർത്താവ് ക്രൂശിൽ നിന്ന് ഉരുവിട്ട ആദ്യ വാചകം.
Ah, we're so happy that the Lord has forgiven us.
നമ്മളെ ദൈവം നമ്മളെ നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളത് എത്രയോ സന്തോഷജനകമായിട്ടുള്ള ഒരു കാര്യമാണ്.
And then early on his hours while he's on the cross he has the conversation with the two thieves.
അവിടെ തന്റെ ക്രൂശിൽ ആയിരിക്കുന്ന ആ പ്രാരംഭ ഘട്ടങ്ങളിൽ തന്റെ ഇരുവശത്തുമുള്ള കള്ളന്മാരോട് താൻ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്.
It had to be in the beginning stages of the cross.
അത് തീർച്ചയായും കുരിശിന്റെ ആ പ്രാരംഭ ഘട്ടങ്ങളിൽ നടന്ന ഒരു സംഭവം തന്നെ ആയിരിക്കണം.
Because you remember the part of crucifixion was suffocation.
നിങ്ങൾ മനസ്സിലാക്കണം ക്രൂശിക്കലിന്റെ ക്രൂശിതനായിരിക്കുന്ന ആ പ്രക്രിയയിൽ നടക്കുന്ന സംഭവം എന്നുള്ളത് ശ്വാസം മുട്ടി മരിക്കുക എന്നുള്ളതാണ്.
As they hung there,
ആ കുരിശിൽ അങ്ങനെ തൂക്കപ്പെട്ട അവസ്ഥയിൽ
the lungs were trapped by the stomach.
അവിടെ ആ വയറ് മേൽപോട്ട് തള്ളി ചങ്കിനെ അങ്ങനെ ഞെരുക്കുന്ന ഒരു അവസ്ഥ.
Their breath.
അതുകൊണ്ട് തന്നെ ആ തൂക്കപ്പെട്ട അവസ്ഥയിൽ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുവാൻ അസാധ്യമാകുന്ന ഒരു അവസ്ഥ.
Pull themselves up to get a breath.
അങ്ങനെ വളരെ അല്പം ശ്വാസത്തിനായി വളരെ പ്രയാസപ്പെട്ട് നീട്ടി വലിക്കുന്ന ഒരു അവസ്ഥ.
And the longer they hung there, the weaker they
got. ആ ക്രൂശിൽ വളരെ ദൈർഘ്യം ചെലവായി അവിടെ കിടക്കുമ്പോൾ അത്രമാത്രം പ്രയാസകരം ആയി തീരും ഒരു ശ്വാസം വലിക്കലും.
So after a while it would have been very difficult to speak.
അതുകൊണ്ട് കുറെ നാഴികൾ കഴിയുമ്പോൾ സംസാരിക്കുവാൻ വളരെ അശേഷം കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും.
And the Lord says to the one criminal hanging there,
അവിടെ തന്റെ ഒരു വശത്ത് കിടക്കുന്ന ആ കള്ളനോട് കർത്താവ് പറയുന്നത്,
Today you will be with me in paradise.
ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഉണ്ടായിരിക്കും.
The Lord was hanging there to forgive us.
അവിടെ നമ്മുടെ കർത്താവ് തൂക്കപ്പെട്ടത് നമ്മളോട് ക്ഷമിക്കുവാനായിട്ട് തന്നെയാണ്.
He was hanging there to take us to his home.
തന്റെ ഭവനത്തിലേക്ക് നമ്മളെയും കൊണ്ടുചെല്ലാൻ ആയിട്ടാണ് താൻ അവിടെ ക്രൂശിലായത്.
And then thirdly he looks down at his mother.
മൂന്നാമതായിട്ട് തന്റെ മാതാവിനെ നോക്കിക്കൊണ്ട്
And he gives his mother to John for his protection.
ശിഷ്യനായ യോഹന്നാന്റെ കരങ്ങളിലേക്ക് തന്റെ മാതാവിനെ പരമേൽപ്പിച്ചു കൊടുക്കുകയാണ്.
You'll notice that those three sayings have to do with others.
ഈ മൂന്ന് കർത്താവ് ഉരുവിട്ടതായിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളും മറ്റുള്ളവരുമായി അല്ലെങ്കിൽ മൂന്നാമത് ഒരു വ്യക്തിയെ ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ്.
Then the fifth saying,
എന്നാൽ അഞ്ചാമത്തെ തന്നെ ഉരുവിട്ട വാചകം,
I thirst.
എനിക്ക് ദാഹിക്കുന്നു.
His own human suffering.
തന്റെ മാനുഷികമായിട്ടുള്ള ആ പീഡയിൽ നിന്ന് ഉരുവാകുന്ന വാക്കുകൾ.
And then the great sixth declaration.
പിന്നെ വളരെ മഹനീയമായിട്ടുള്ള തന്റെ ആറാമത്തെ ആ പ്രഖ്യാപനം.
It is finished.
ഇത് സകലവും നിവൃത്തിയായി.
That final stamp of approval and completion and payment.
ക്രയം കൊടുത്തു തീർക്കുന്നതിന്റെ ആയിട്ടുള്ള ആ സ്വീകാര്യതയുടെ അവസാനത്തെ ആ വാചകമാണ് അത്.
And then with superhuman power he cries out with a loud voice.
എന്നിട്ട് അമാനുഷികമായിട്ട് ഉള്ള ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് പിതാവിനോട് കരയുന്ന ആ വാക്കുകളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്.
Father, into your hands I commend my spirit.
പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു.
And you notice that those three are sayings and declarations about himself.
ആ മൂന്ന് വാചകങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അത് തന്നിൽ നിശ്ശബ്ദമായിട്ടുള്ള അല്ലെങ്കിൽ തന്നിൽ തന്നെക്കുറിച്ചുള്ള തന്നെ ഉള്ള വാചകങ്ങളാണ്.
The first three have to do with others.
ആദ്യത്തെ മൂന്ന് വാചകങ്ങൾ മറ്റവരോടുള്ള ബന്ധത്തിലായിരുന്നു.
The last three have to do with his own problem and situation.
ഏറ്റവും അവസാനത്തെ മൂന്ന് വാചകങ്ങൾ താൻ കടന്നുപോകുന്ന അവസ്ഥയിൽ നിന്ന് ഉത്ഭവിച്ച വാചകങ്ങളാണ്.
And number 4, the middle one.
എന്നാൽ നടുവിലായിരിക്കുന്ന മധ്യഭാഗത്തായിരിക്കുന്ന നാലാമത്തെ വാചകം,
is this cry of agony.
ഇത് തന്റെ വേദനയിൽ നിന്ന് പുറത്തു വരുന്ന ആ വാചകങ്ങളാണ്.
The heavens are black.
അവിടെ സ്വർഗം ഇരുണ്ടു പോയ ഒരു അവസ്ഥ.
The father has turned his back on him.
പിതാവ് തന്നോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ.
There is fear and trembling and all of those that are witnessing what is going on.
കാഴ്ചക്കാരിൽ എല്ലാവരുടെ ഇടയിൽ അവിടെ ഭയവും വിറയലും ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ.
And he cries out, Eli, Eli, lama sabachthani.
അപ്പോൾ താൻ പിതാവിനോട് കരയുന്നത്, ഏലി ഏലി ലാമ സബക്താനി.
What does it mean?
അത് എന്താണ് അർത്ഥമാക്കുന്നത്?
How can God abandon himself?
ദൈവത്തിന് തന്നെ തന്നെ തിരസ്കരിക്കുവാൻ എങ്ങനെ സാധിക്കും?
Oh, there are questions about the Trinity that are part of the secrets of God.
ഓ, തീർച്ചയായും ത്രിത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് ഗുപ്തമായ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വസ്തുതകളാണ്.
But what we do know is that the Lord came to pay the price for our sin.
എന്നാൽ നമുക്ക് അറിയായി വന്നിരിക്കുന്ന ഒരു വസ്തുത എന്നുള്ളത് നമ്മുടെ പാപത്തിനായിട്ടുള്ള ശമ്പളം കൊടുത്തു തീർപ്പാനായിട്ടാണ് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്.
It was a cry of desperation in his situation.
ഇവിടെ ആശയറ്റ ഒരു അവസ്ഥയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കരച്ചിലായിരുന്നു അത്.
My God, you have abandoned me.
എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടു.
It was a declaration of the payment for our sin.
Adu nammade paapathinayittulla shambalam koduthu theerthathinte oru prakyapanamayirunnu.
Even as we see in Psalm 22 that prophetic utterance of the coming salvation.
Ivide 22nd sangeerathinathil avade pravachana roopane sangeerathanakaran varuvanirikkunna rakshayekkurichu aanu aa vaakkalil koode than parayunnathu.
It was the payment for our sin.
Nammade paapathinayittulla aa krayam allengil aa shambalam adaanu eduthu kurikkunnathu.
For the wages of sin is death.
പാപത്തിന്റെ ശമ്പളം മരണം ആണല്ലോ.
What kind of death?
എപ്രകാരമായിട്ടുള്ള ഒരു മരണമാണത്?
Oh, you turn over to Philippians chapter 2.
ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2nd chapter നാം തിരിയുമ്പോൾ
we'll get to that in our Bible study.
നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലും ആ ഭാഗം നാം ശ്രദ്ധിക്കുന്നതായിരിക്കും.
So here's a little anticipation.
അതുകൊണ്ട് തന്നെ ഒരു 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 മുന്നോട്ടുള്ള ഒരു ഒരു നോട്ടം നമുക്ക് അതിൽ നിന്ന് നോക്കാം.
This may be the best known verse in the book of Philippians.
ഒരു പക്ഷേ ഫിലിപ്പിയർ ലേഖനത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്യം തന്നെയായിരിക്കും ഇത്.
And being found in the appearance as a man. The first phrase, he's found in the appearance as a man.
ഇവിടെ നാം വായിക്കുന്നത് അവൻ മനുഷ്യ സാദൃശ്യത്തിലായി.
He was a man.
താൻ മനുഷ്യനായിരുന്നു.
Sometimes we overemphasize his deity to the point where we kind of subjugate his humanity.
പലപ്പോഴും നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വളരെയധികം ഊന്നൽ നൽകി ചിന്തിക്കുന്നത് മുഖാന്തരം തന്റെ മനുഷ്യത്വത്തെ ഒരുപക്ഷെ അവഗണിച്ച് പോകുവാൻ സാധ്യതയുണ്ട്.
He was 100% human as much as you are.
നാം മനസ്സിലാക്കേണ്ടത് നാം ഏവരെയും പോലെ 100% താൻ മനുഷ്യനായിരുന്നു.
I thirst.
എനിക്ക് ദാഹിക്കുന്നു.
He had the same appetites and problems and difficulties, even temptations that you and I have.
നമ്മളെ പോലെ തന്നെ ഉള്ള എല്ലാ വികാരങ്ങളും വിശപ്പും ദാഹവും പ്രയാസങ്ങളും മാത്രമല്ല അവിടെ പരീക്ഷയിൽ പരീക്ഷിതനായി തീരുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്.
He got hungry.
താൻ വിശന്നവനായി കാണപ്പെട്ടിട്ടുണ്ട്.
He got tired.
അവൻ ക്ഷീണിതനായി തീർന്നിട്ടുണ്ട്.
He even felt the afflictions and frustrations of the world.
മാത്രമല്ല ഈ ലോകത്തിന്റേതായിട്ടുള്ള ആ നിരാശാജനകമായിട്ടുള്ള അവസ്ഥ തനിക്കും തന്നെയും അലറ്റിട്ടുണ്ട്.
In the mystery of his development, he grew in stature and wisdom.
താൻ വളർന്നു വന്നതായിട്ടുള്ള ആ അവ്യക്തമായിട്ടുള്ള ആ കാലയളവിൽ താൻ മനുഷ്യനും ദൈവത്തിനും പ്രസാദമുള്ളവനായി വളർന്നു വന്നു.
He was found in the appearance as a man.
നാം വായിക്കുന്നത് തന്നെ വേഷത്തിൽ മനുഷ്യനായി താൻ വിളങ്ങി.
But he was God.
എന്നാൽ താൻ ദൈവമായിരുന്നു.
That's the incarnation.
അതായിരുന്നു ജഡ അവതാരം എന്ന് നാം പറയുന്നത്.
If you want the technical term for it, it's called the hypostatic union.
അതിന്റെ സാങ്കേതിക വശത്തിലേക്ക് നാം കടന്നു ചെല്ലണമെങ്കിൽ ആംഗലേയത്തിൽ hypostatic union.
I'm very bad at mathematics.
ഞാൻ കണക്കിൽ വളരെ മോശമാണ്.
And I'll prove it to you.
അത് എനിക്ക് എളുപ്പത്തിൽ തെളിയിക്കുവാൻ സാധിക്കും.
Because in this doctrine of the unity of God and man in the person of Jesus Christ
എന്നാൽ നാം അറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ ഉപദേശത്തിൽ അതായത് ദൈവവും കർത്താവും അല്ല ദൈവവും മനുഷ്യനും ഉള്ള ക്രിസ്തുവിൽ കൂടെ ഉള്ള ആ ഏകീഭാവത്തിൽ
mathematically it is the formula is like this
കണക്ക് പ്രകാരം അതിന്റെ സമവാക്യം ഇപ്രകാരമായിരിക്കും
100%
100%
plus 100%
അതിനോട് സമം 100%
equals how much 100%
100% അതിന്റെ കൂടെ മറ്റൊരു 100% കൂടെ കൂടുമ്പോൾ ഉത്തരം 100% തന്നെ ഇരിക്കുകയാണ്.
You say no it doesn't, it equals 200%.
അങ്ങനല്ലല്ലോ 200% അല്ലേ ആയിരിക്കേണ്ടത് എന്നുള്ളതാണ് കണക്ക് പറയുന്നത്.
Maybe in mathematics it equals 200%.
കണക്ക് പ്രകാരം 200% ആയിരിക്കണം.
But in the person of the Lord Jesus Christ,
എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളുവത്വത്തിൽ
totally man
than sampurna manushyanum
totally god
sampurna devum
one person
ennal than ega vyakti ayirunnu.
Don't diminish his humanity
tande manushyathate orikkalum korachu kaanarude.
Don't diminish his divinity
appol thanneyum tande devathate orikkalum korachu kaanarude.
And we see it here in this verse.
ഇവിടെ ഈ വാക്യത്തിൽ അതാണ് നാം ദർശിക്കുന്നത്.
He humbled himself
അവൻ തന്നെ തന്നെ താഴ്ത്തി.
The human Jesus or the divine Jesus?
മനുഷ്യനായിരിക്കുന്ന കർത്താവോ അല്ല ദൈവമായിരിക്കുന്ന കർത്താവാണോ തന്നെ തന്നെ താഴ്ത്തിയത്?
Yes. Both.
ഉത്തരം രണ്ടുപേരും അവരെ തന്നെ താഴ്ത്തി.
But we shouldn't say both.
എന്നാൽ രണ്ടുപേരും എന്ന് പറയരുത്.
Because he's only one.
എന്തെന്നാൽ താൻ ഒരുവൻ മാത്രമാണ്.
You following my thoughts?
എന്റെ ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
Because Jesus is man.
എന്തെന്നാൽ യേശു എന്നുള്ളത് മനുഷ്യനാണ്.
Jesus is God.
അപ്പോൾ തന്നെയും യേശു എന്ന് പറയുന്നത് ദൈവമാണ്.
So when he humbles himself,
അതുകൊണ്ട് തന്നെ തന്നെ താൻ താഴ്ത്തുമ്പോൾ,
the God man is humbling himself.
ആ ദൈവമനുഷ്യൻ ആണ് തന്നെ തന്നെ താഴ്ത്തിയത്.
What does that mean?
അത് എന്താണ് അർത്ഥമാക്കുന്നത്?
Well, the verse continues.
തുടർന്ന് വാക്യം പറയുന്നത്,
and he became obedient.
താൻ അനുസരണം ഉള്ളവനായി തീർന്നു.
God became obedient.
ദൈവം അനുസരണനായി തീർന്നുവോ?
But the God man Jesus Christ became obedient.
ഈ ദൈവ മനുഷ്യൻ ആയിരിക്കുന്ന യേശു ക്രിസ്തു അനുസരണം ഉള്ളവനായി തീർന്നു.
Obedient to what?
എന്തിനായി ആരോട് അനുസരണം ഉള്ളവനായി തീർന്നു?
We'll talk about that in a minute.
ഒരു നാഴികക്കുള്ളിൽ നാം അത് സ്പർശിക്കുന്നതാണ്.
But we'll see this verse, he becomes obedient to the point of death.
നാം വായിക്കുന്നത് ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി അനുസരണം ഉള്ളവനായി തീർന്നു.
Father, if it's possible, take this cup away from me.
അപിതാവെ, സാധ്യം എങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി കളയണമേ.
But not as I will, but as thou wilt.
എന്നാൽ ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, അങ്ങയുടെ ഹിതം തന്നെ നിറവേറുമാറാകട്ടെ.
For this purpose I have come into the world.
ഈ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ലോകത്തിലേക്ക് കടന്നു വന്നത്.
Not to do my will.
എന്റെ ഹിതം നിറവേറ്റുവാനല്ല.
But to do thy will.
മറിച്ച് അങ്ങയുടെ ഹിതം നിറവേറ്റുവാനായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്.
He became obedient.
താൻ അനുസരണം ഉള്ളവനായി തീർന്നു.
Following the will of the Father,
പിതാവിന്റെ ഹിതം അതേപടി അവിടെ താൻ പിന്തുടരുകയാണ്.
Foreordained since before the foundation of the world,
അത് ലോക സ്ഥാപനം മുമ്പേ മുൻനിർണയിച്ച കാര്യങ്ങളാണ്.
Even as the Lamb of God was slain from before the foundation of the world,
ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ലോകത്തിന്റെ ദൈവത്തിന്റെ ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു.
That was written down before he was a human.
താൻ മനുഷ്യനായി തീരുന്നതിന് മുമ്പ് തന്നെ തിരുവെഴുത്തുകളിൽ അത് രേഖപ്പെടുത്തിയിരുന്നു.
But it required a human to die for the humanity.
എന്നാൽ മാനവരാശിക്ക് വേണ്ടി മരിക്കുവാൻ ഒരു മനുഷ്യനെ ആവശ്യമായിരുന്നു.
And so he becomes obedient to the point of death.
അതുകൊണ്ടാണ് അവിടെ മരണത്തിന്റെ വക്കോളം താൻ അനുസരണം ഉള്ളവനായി തീർന്നത്.
He follows the will of God to the point of death.
ആ മരണത്തിന്റെ വക്ക് വരെയും പിതാവിന്റെ ഹിതം താൻ പിൻചെല്ലുകയാണ്.
He follows the plan of salvation that the Father wrote out to the point of death.
പിതാവ് വരച്ച ഒരുക്കിയ ആ രക്ഷയുടെ പദ്ധതി മരണത്തോളം താൻ അത് നിവർത്തീകരിക്കുകയാണ്.
Read the book of Ephesians.
എഫേസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുക.
The Father plans salvation.
പിതാവ് ആണ് രക്ഷയുടെ പദ്ധതി ക്രമീകരിച്ചത്.
The son comes and procures or he fulfills salvation.
പിതാവ് പുത്രൻ കടന്നു വന്ന് ആ രക്ഷയുടെ പദ്ധതി അത് താൻ പൂർത്തീകരിക്കുകയാണ്.
And the spirit of God comes and seals us into salvation by being inside us.
തുടർന്ന് ആ ആത്മാവ് താൻ കടന്നു വന്ന് നമ്മളെ ആ രക്ഷയിലേക്ക് മുദ്രയിട്ട് നമ്മളെ അവിടെ തീർക്കുകയാണ്.
Who is our savior?
ആരാണ് നമ്മുടെ രക്ഷിതാവ്?
Paul says a number of times.
അപ്പോസ്തലൻ പൗലോസ് പല ആവർത്തി പറയുന്നത്
God our savior.
ദൈവം നമ്മുടെ രക്ഷിതാവ്.
Father, Son, and Holy Spirit.
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്.
All equally and co-jointly involved in saving us.
എല്ലാവരും സമതുല്യതയോടെ ഐക്യത തുല്യചിത്തരായി നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാം.
But the Father did not die.
എന്നാൽ പിതാവ് താൻ തന്റെ ജീവനെ നൽകിയില്ല.
The Spirit did not die.
പരിശുദ്ധാത്മാവ് മരിച്ചിട്ടില്ല.
The Son died.
പുത്രൻ ആണ് നമുക്ക് വേണ്ടി മരിച്ചത്.
And he became obedient to the point of death.
ഇവിടെ നാം വായിച്ച പ്രകാരം മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു.
And as a human he could experience death.
ഒരു മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് ആ മരണം അനുഭവിക്കാൻ ഇടയായി തീർന്നു.
Physical death.
ആ ശാരീരികമായിട്ടുള്ള മരണം തന്നെ.
The painful death of crucifixion.
ആ വേദനയേറിയ ക്രൂശിൽ ക്രൂശ് വഴിയുള്ള ആ മരണം.
The death of no longer breathing.
ഇനിയും തുടർന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ മരണം തന്നെ.
Of the physical brain no longer functioning.
നമ്മുടെ ശാരീരികമായിട്ടുള്ള മസ്തിഷ്കം ഇനിയും പ്രവർത്തനരഹിതം ആയി തീരുന്ന ആ അതേ രീതിയിൽ തന്നെ.
Being wrapped up in death cloths.
തന്റെ ആ മരണശീലകളിൽ തന്നെ പൊതിയുമാർ ആകത്തക്ക രീതിയിൽ താൻ മരിച്ചുപോയി.
Put into a tomb long enough to prove to all scientists he was dead.
എല്ലാ ജ്ഞാനികൾക്കും തെളിയിക്കത്തക്ക രീതിയിൽ ആ കല്ലറയിൽ താൻ ആ മൂന്ന് ദിവസം ദൈർഘ്യം ഉള്ള ആ നാൾ വരെയും തന്നെ അടക്കി വെപ്പാൻ ഇടയായി തീർന്നു.
No form of trickery, no form of coma. Dead.
യാതൊരു രീതിയിലുള്ള ഒരു കളിപ്പീരോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ഒരു അബോധ അവസ്ഥയിലേക്കല്ല താൻ കടന്നു നിന്നത്.
But there are two deaths.
എന്നാൽ രണ്ട് മരണം ഉണ്ട്.
To the point of death.
ഇവിടെ നാം വായിക്കുന്നത് മരണത്തോളം.
The human death.
അത് മാനുഷിക മരണമാണ്.
That you will also experience.
നിങ്ങളും അത് അനുഭവിക്കും.
None of us like that.
അത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല.
But we have to pass through it.
എന്നാൽ അത് നാം ആ കടമ്പ കടക്കേണ്ടത് ആവശ്യമാണ്.
And this were some of the few that will have the privilege of being raptured.
എന്നാൽ ചിലർക്ക് മരണം ഇല്ലാതെ തന്നെ എടുക്കപ്പെടുന്ന ഒരു ഭാഗ്യ സംഗതി ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം.
But even the death of a cross.
എന്നാൽ ഇവിടെ വായിക്കുന്നത് ക്രൂശിലെ മരണത്തോളം തന്നെ.
And this is talking about that payment for our sin.
ഇത് എടുത്തു കാണിക്കുന്നത് നമ്മുടെ പാപത്തിനായിട്ട് ഉള്ള ആ ക്രയം അല്ലെങ്കിൽ ആ ശമ്പളം താൻ കൊടുത്തതാണ്.
For the wages of sin is death.
പാപത്തിന്റെ ശമ്പളം മരണം.
Physical death is just part of death.
ശാരീരികമായിട്ടുള്ള മരണം അത് മരണത്തോളം അല്ലെങ്കിൽ മരണത്തിന്റെ വക്ക് എന്നാണ് അവിടെ പറയുന്നത്.
But sin causes spiritual death.
എന്നാൽ പാപം നമ്മളിൽ ഉളവാക്കുന്നത് ആത്മീയ മരണം ആണ്.
Sin cannot be in the presence of the holy creator.
പാപം എന്നുള്ളത് വിശുദ്ധ ശ്രേഷ്ഠാവിന്റെ സാന്നിധ്യത്തിൽ ഒരിക്കലും കാണപ്പെടുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല.
When sin came into the world, man had to be separated from the tree of life.
അതുകൊണ്ട് തന്നെ പാപം ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനുഷ്യൻ ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അകറ്റപ്പെടേണ്ടത് ആവശ്യമായിരുന്നു.
Because the day in which he had disobeyed God, death had come into his life.
എന്നാൽ താൻ ദൈവത്തെ അനുസരണം കാണിച്ച ആ നാളിൽ തന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നു.
Immediately he was spiritually dead.
ആ ക്ഷണ നേരത്തിൽ തന്നെ താൻ ആത്മീകമായിട്ട് മരിച്ചവനായി തീർന്നു.
And the consequence of that a few years later was physical death.
അതിന്റെ പരിണതം എന്നുള്ളത് ചില നാളുകൾക്ക് ശേഷം അത് തന്റെ ശാരീരിക മരണത്തിലും കലാശിച്ചു.
But we know right away the Lord sacrificed a lamb right there in the Garden of Eden.
എന്നാൽ നാം ഏവരും അറിഞ്ഞിരിക്കുന്ന പോലെ ആ ഏദൻ തോട്ടത്തിൽ ആ തൽസമയം തന്നെ നമ്മുടെ ദൈവം മനുഷ്യനു വേണ്ടി അവിടെ ഒരു ഒരു യാഗം കഴിക്കുകയാണ്.
To prophesy and to symbolize that life would come through death.
അത് പ്രവചന രൂപേണ അല്ലെങ്കിൽ ഒരു 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 മാതൃക രൂപത്തിൽ മരണത്തിന് ശേഷം ജീവൻ വരും എന്ന് എടുത്ത് കാണിക്കുവാൻ ആയിരുന്നു താൻ അത് ചെയ്തത്.
You see, they did not just, God did just, didn't just take that lamb and cut the wool off of it.
നമ്മുടെ കർത്താവ് കേവലം ആ കുഞ്ഞാടിന്റെ തോൽ ഉരിക്കത്തക്ക രീതിയിൽ മാത്രം കഷണങ്ങളാക്കിയതല്ല ആ കുഞ്ഞാടിനെ.
And weave some nice cloth and make Adam and Eve some nice clothes.
അതിൽ നിന്ന് ആ തോൽ എടുത്ത് ആദാമിനും ഔവ്വായിക്കും തോൽ കൊണ്ട് ചില ഉടുപ്പുകൾ ഉണ്ടാക്കി കൊടുത്തു എന്നല്ല.
No, God killed the lamb.
നമ്മൾ വായിക്കുന്നത് ആ കുഞ്ഞാടിനെ അവിടെ കൊന്നു.
And used the very skin of the lamb to cover Adam and Eve.
തുടർന്നാണ് ആ ആട്ടുകൊറ്റന്റെ ആ തോൽ എടുത്ത് അവർക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു.
See, God has not just come up with some nice form of salvation.
ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏതെങ്കിലും രക്ഷയുടേതായിട്ടുള്ള ഒരു 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 രീതി ഒരു 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 രക്ഷ കാണിക്കത്തക്ക രീതിയിലുള്ള കേവലമായിട്ടുള്ള ഒരു ബാഹ്യമായിട്ടൊരു കാര്യമില്ല താൻ നൽകി തന്നത്.
Wow, that took a long time. Is his sermon as good as mine? It's a whole lot better, I think. Thank you, brother. I know it's hard work. You see, God had to allow his son to die to give us salvation.
യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് പിതാവായ ദൈവം തന്റെ പുത്രനെ യാഗമായി മരിക്കുവാനായിട്ട് നൽകി തരേണ്ടതായിട്ട് ആവശ്യമായിരുന്നു.
Because the wages of sin is death.
എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണം തന്നെ.
God couldn't just put it under the carpet.
അത് കേവലം അത് ഒരു ഒരു രീതിയിൽ അത് നടത്തി തീർക്കുന്ന ഒരു കാര്യമല്ല.
Have you ever employed somebody to come clean your house?
നമ്മുടെ ഭവനങ്ങളെ വൃത്തിയാക്കുവാൻ ആരെങ്കിലും നാം ഏൽപ്പിച്ചിട്ടുണ്ടോ?
And it looks wonderful clean.
അത് ഒരു രീതിയിൽ വളരെ വൃത്തിയായിട്ട് ഒരു പക്ഷേ വിളങ്ങിയെന്ന് വരാം.
Until you move the sofa.
നമ്മുടെ ആ ഇരിപ്പിടങ്ങൾ നമ്മുടെ സോഫകളൊക്കെ ഒന്ന് അകറ്റി മാറ്റുന്ന വരെയാണ്.
And they just swept it all under there.
ആ അടുക്കുകളെല്ലാം അതിന്റെ അടിയിലേക്കാണ് തള്ളിയിരിക്കുന്നത് പിന്നെ നാം മനസ്സിലാക്കും.
God didn't do that with our sin.
നമ്മുടെ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം അങ്ങനെയല്ല ഏർപ്പെട്ടത്.
He killed our sin.
നമ്മുടെ പാപത്തെ തന്നെ താൻ കൊല്ലുകയുണ്ടായി.
By experiencing our sin.
നമ്മുടെ പാപം താൻ അനുവേദ്യം ആക്കി തീർക്ക നിമിത്തം.
ഓ, that verse in Corinthians where he says he became sin for us.
ആ കൊരിന്ത്യരിൽ എഴുതിയിരിക്കുന്ന ആ ഒരു വാക്യം നമുക്കായി അവൻ പാപം ആക്കപ്പെട്ടു.
Wow, we're going to have a class on that verse in heaven, aren't we?
സ്വർഗ്ഗത്തിലായിരിക്കുമ്പോൾ ആ ഒറ്റ വാക്യത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്.
All the theologians try to explain what that means to us.
എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ആ ഒരു വാക്യത്തെ നമുക്ക് വിളക്കി തരുവാൻ ശ്രമിക്കുകയാണ്.
See, he didn't just have the sin somehow on his shoulders making him dirty.
കേവലം നമ്മുടെ പാപങ്ങൾ തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് അവിടെ അഴുക്ക് പരണ്ടു എന്ന് മാത്രമല്ല,
somehow in the work of God he became sin without sinning for us.
നാം അത് ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളത് ദൈവത്തിന്റെ പദ്ധതിക്ക് ഒത്തവണ്ണം നമുക്ക് ഗ്രഹിക്കാൻ ആവാത്ത രീതിയിൽ താൻ പാപം ചെയ്യാതെ നമുക്ക് വേണ്ടി രക്ഷണീയ പദ്ധതിയിൽ പാപം ആക്കപ്പെട്ടു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്.
ഹൗ,
അതെങ്ങനെ സാധിച്ചു?
There are some secret things of God.
Nam orthathu pole devathinte pakkal guptamayittulla chila karyangal undu.
That should build up our faith.
Adu nammude vishwasathe ketti urappikkan udagunnathana.
There are some things about our salvation we cannot explain.
Nammude rakshayodulla bandhathil thanne chila vastuthukal chila vashangal namukku manasilakkuvan sadikkunnilla.
You know that great argument we were talking about it with the lady.
സഹോദരിമാരുടെ ഇടയിൽ ഞങ്ങൾ ചർച്ചയിൽ ഏർപ്പെട്ട ആ വിഷയം തന്നെ.
In salvation, do I choose God or does God choose me?
രക്ഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നു അല്ല ദൈവമാണോ എന്നെ തിരഞ്ഞെടുക്കുന്നത്?
And the answer is yes.
ഉത്തരം ഊ എന്ന് തന്നെയാണ്.
We have to believe and repent.
നാം വിശ്വസിക്കുകയും പാപം ചെയ്യേണ്ടത് ആവശ്യമാണ്.
But the Bible says God chose us from before the foundation of the world.
എന്നാൽ വേദവുസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്തിന്റെ അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തു.
How do you put those two things together?
ഇത് രണ്ടും സമന്വയിപ്പിച്ച് നമുക്ക് എങ്ങനെ ചിന്തിപ്പാൻ സാധിക്കും?
Don't try.
ഒരിക്കലും ശ്രമിക്കരുതേ.
Believe them both.
അത് രണ്ടും വിശ്വസിക്കുക.
They're both in the Bible.
അത് രണ്ടും വേദപുസ്തകത്തിലുള്ള വാചകങ്ങൾ തന്നെയാണ്.
Let God be God.
ദൈവം ദൈവമായിട്ട് തന്നെ അവശേഷിക്കട്ടെ.
How could Jesus become sin for us without actually being a sinner?
എപ്രകാരമാണ് യേശുക്രിസ്തുവിന് പാപം ചെയ്യാതെ പാപരഹിതനായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി പാപമാക്കുവാൻ ആയിത്തീരുവാൻ സാധിച്ചത്?
We can give lots of illustrations and explanations.
ഒരു പക്ഷേ അതിനെക്കുറിച്ച് വളരെ വിവരണങ്ങളും ഉപമകളും ഒക്കെ നൽകിയെന്ന് വരാം.
But in the end, we have to accept that he humbled himself and became obedient to death, physically, even death on the cross, spiritually.
എന്നാൽ അന്തിമമായിട്ട് നാം ഏറ്റുപറയേണ്ട വസ്തുത എന്നുള്ളത് നമ്മുടെ പാപത്തിന്റെ പരിഹാരം ആയിട്ട് ശാരീരികമായിട്ടുള്ള മരണത്തിലേക്ക് താൻ എത്തപ്പെട്ടു, ക്രൂശിലെ മരണത്തോളം തന്നെ എന്ന് ഉള്ളതാണ്.
Experience the hell of our sin.
നമ്മുടെ പാപത്തിന്റേതായിട്ടുള്ള ആ നരകത്തിന്റെ അവസ്ഥ തന്റെ ശരീരത്തിൽ താൻ അനുഭവിച്ചു.
And yet he was God.
എന്നിരുന്നാൽ പോലും താൻ ദൈവമായിരുന്നു.
So he had the power to give up his life.
അതുകൊണ്ട് തന്റെ ജീവനെ ഏൽപ്പിക്കുവാൻ ഉള്ള അധികാരം തനിക്കുണ്ടായിരുന്നു.
And he had the power to take his life up again.
അപ്പോൾ തന്നെയും തന്റെ ജീവൻ വീണ്ടും തിരിച്ചെടുക്കുവാനുള്ള അധികാരം തനിക്കുണ്ട്.
And in the process he could say it is finished.
ആ പ്രക്രിയയുടെ മധ്യത്തിൽ തനിക്ക് ഇത് സകലവും നിവൃത്തിയായി എന്ന് പറയുവാനും ഇടയായി തീർന്നു.
He paid the experience of our sin.
നമ്മുടെ പാപത്തിന്റേതായിട്ടുള്ള അനുഭവത്തിന്റെ ആ ശമ്പളം താൻ ചുമന്നു.
He destroyed the power of sin.
പാപത്തിന്റെ ശക്തി താൻ തകർത്തു നീക്കി.
He separates our sin from us as far as the east is from the west.
നമ്മുടെ പാപങ്ങളെ നമ്മളിൽ നിന്ന് കിഴക്ക് പടിഞ്ഞാറോട് അകന്നിരിക്കുന്ന പോലെ തന്നെ അത്രയും ദൂരം താൻ അകറ്റി മാറ്റി.
When he looks down upon us he does not see our sin anymore.
നമ്മളിലേക്ക് താൻ ഉറ്റുനോക്കുമ്പോൾ നമ്മളുടെ പാപമല്ല താൻ ഇനിമേൽ കാണുന്നത്.
We're covered by the blood of Christ.
എന്നാൽ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ രക്തം മുഖേന നാം മറയ്ക്കപ്പെട്ടവരാണ്.
The father says that's enough.
പിതാവ് പറയുന്നത് അത് ധാരാളം മതി.
You want the big word for that?
അതിനുള്ള ആ വലിയ വാചകം നിങ്ങൾക്ക് ആവശ്യമാണോ?
Propitiation.
Propitiation. പ്രായശ്ചിത്ത മരണം. പ്രായശ്ചിത്ത മരണം.
Wow, that is a big word.
പ്രായ പ്രായശ്ചിത്തം.
Okay. I'll believe you. There's some secret things of God. Propitiation, big word.
പ്രായശ്ചിത്ത മരണം അത് വലിയൊരു വാക്ക് തന്നെയാണ്.
We have our sins covered.
നമ്മുടെ പാപങ്ങൾ അവിടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്.
By the Son,
പുത്രനാൽ ആണ് അത് സംഭവിച്ചത്.
The Father looks upon us.
പിതാവ് നമ്മളെ ഉറ്റുനോക്കുമ്പോൾ
he sees the righteousness of Christ in us.
ക്രിസ്തുവിന്റെ നീതി ആണ് തനിക്ക് വിളങ്ങുന്നത്.
And he accepts that.
അത് മുഖാന്തരം നമ്മളെ സ്വീകരിക്കുന്നു.
And we're propitiated.
അത് മുഖാന്തരം നമുക്ക് പ്രായശ്ചിത്തം ലഭിച്ചു.
And then he puts the spirit of God in us.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയാണ്.
And we have that seal of justification.
ആ നീതീകരണത്തിന്റെ ആയിട്ടുള്ള മുദ്ര നമുക്ക് ലഭ്യമായി തീർന്നു.
That legal document.
ആ ഒരു നിയമപരമായിട്ടുള്ള ആ പത്രം, നിയമപത്രം.
I have my legal document in my bag here.
എന്റെ ബാഗിനകത്ത് എന്റെ ഏതായിട്ടുള്ള നിയമപത്രങ്ങൾ എനിക്കുണ്ട്.
With a stamp in it that says I am legal here in Qatar.
അത് മുദ്ര ലഭിച്ചത് മുഖാന്തരം ഇവിടെ നിയമപരമായിട്ടാണ് ഞാൻ ഖത്തറിൽ വന്നിരിക്കുന്നത്.
If I try to leave the country without my legal document.
എന്റെ ഈ ഡോക്യുമെന്റുകൾ ഇല്ലാതെ ഈ ദേശം വിട്ടു പോകാൻ ശ്രമിച്ചാൽ
problems
പ്രശ്നമാണ്.
If I try to get into heaven without my legal document,
അപ്രകാരം തന്നെ സ്വർഗത്തിൽ ഈ നിയമ പത്രങ്ങൾ ഇല്ലാതെ പ്രവേശിപ്പാൻ ശ്രമിച്ചാൽ
problems.
അവിടെയും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും.
And he's a person.
താനും ഒരു വ്യക്തി തന്നെയാണ്.
And he has two names.
തനിക്ക് രണ്ട് നാമങ്ങളുണ്ട്.
His first name is holy.
തന്റെ ആദ്യത്തെ നാമം എന്നുള്ളത് വിശുദ്ധൻ.
And his surname is spirit.
അതിന്റെ രണ്ടാമത്തെ നാമം എന്നുള്ളത് ആത്മാവ്.
He's not a force.
അവൻ കേവലം ഒരു ശക്തി മാത്രമല്ല.
He's not a presence.
അവൻ കേവലം ഒരു സാന്നിധ്യം മാത്രമല്ല.
He is much a person as the Lord Jesus is a person.
എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു ആളായിരിക്കുന്ന അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും ആളത്വം ഉള്ളവനാണ്.
And he lives inside your body.
നിങ്ങളുടെ ശരീരങ്ങളിൽ താൻ ജീവിക്കുന്നു.
And he lives inside my body.
സഹോദരന്റെയും ശരീരത്തിൽ പരിശുദ്ധാത്മാവ് ജീവിക്കുന്നു.
And if you are a believer, he lives inside your body.
നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെയും ശരീരത്തിൽ താൻ അധിവസിക്കുന്നു.
That's what omnipresence means.
അതാണ് തന്റെ ദൈവത്തിന്റെ സർവവ്യാപിത്വം എന്ന് പറയുന്നത്.
Don't you love the upper room discourse?
മാളികമുറി സംഭാഷണം നിങ്ങൾ ഏവരും ഇഷ്ടപ്പെടുന്നില്ലയോ?
Here are these poor disciples all fretting because Jesus is going to go away.
ഇവിടെ അവിടെ ആ പാവപ്പെട്ട ശിഷ്യന്മാർ കർത്താവ് അവരെ വിട്ട് പോകുന്നു എന്നുള്ള ദുഃഖം താൽ ഭാരപ്പെടുകയാണ്.
Jesus says, oh, it's better that I go away.
എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്.
No, Lord, don't go away.
അയ്യോ കർത്താവേ, ഞങ്ങൾ വിട്ട് പോവല്ലേ.
I think at that moment Jesus remembered what he was going to say on the cross.
ആ സന്ദർഭത്തിൽ ഒരുപക്ഷേ കർത്താവ് ക്രൂശിൽ നിന്ന് ഉരുവിടുവാൻ പോകുന്ന വാക്കുകൾ ഓർത്തു കാണും.
My God, why have you forsaken me?
എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ എന്തുകൊണ്ട് കൈവിട്ടു?
But he tells them why it's good that he's going away.
എന്നാൽ ശിഷ്യന്മാരോട് താൻ പോകുന്നത് അവർക്ക് എന്തുകൊണ്ട് നല്ലത് എന്ന് അവർക്ക് വെളിപ്പെടുത്തുകയാണ്.
Because if I go away,
എന്നാൽ ഞാൻ പോകയാൽ,
I fulfill the plan of my father.
എന്റെ പിതാവിന്റെ പദ്ധതി സർവവും ഞാൻ നിറവേറ്റിയിരിക്കുകയാണ്.
Then I'm going to send my helper.
തുടർന്ന് സഹായകനെ നിങ്ങൾക്കായി ഞാൻ അയക്കുവാൻ പോകുകയാണ്.
My spirit.
എന്റെ ആത്മാവ്.
He's going to be your comforter.
അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനായിരിക്കും.
Your teacher.
നിങ്ങളുടെ ഉപദേഷ്ടാവായിരിക്കും.
Your guide.
നിങ്ങളെ നയിക്കുന്നവനായിരിക്കും.
Teaching you all truth.
എല്ലാ സത്യത്തിലും നിങ്ങളെ വഴി നടത്തും.
And 100% of the spirit of God will live in each believer.
മാത്രമല്ല എല്ലാ വിശ്വാസിയിലും പരിശുദ്ധാത്മാവിന്റെ 100% ആളത്വം എല്ലാ വിശ്വാസിയിലും ആവസിക്കും.
And then Jesus goes on in John chapter 16 and says,
യോഹന്നാൻ 16-ൽ കർത്താവ് തുടർന്നുമാരുമായിട്ട് പറയുന്നത്,
The spirit of God comes into you.
പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആവസിക്കുമ്പോൾ,
My spirit,
എന്റെ ആത്മാവ് തന്നെ,
the spirit of my father,
എന്റെ പിതാവിന്റെ ആത്മാവ്,
then we will come into you.
എന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് കടന്നു വരും.
Who lives inside of you?
അപ്പോൾ നിങ്ങളിൽ ആരാണ് വസിക്കുന്നത്?
By the spirit of God.
ഇവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ്.
The fullness of God lives within you.
ദൈവത്തിന്റെ ആത്മാവ് മുഖേന ദൈവത്തിന്റെ ആ പൂർണ്ണത നമ്മളിൽ വസിക്കുന്നു.
And that's the lesson for today.
അതാണ് നാം ഇന്ന് പഠിക്കേണ്ടതായിട്ടുള്ള പാഠം.
Can you get hold of that truth?
ആ ഒരു സത്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു.
The fullness.
ദൈവത്തിന്റെ സമ്പൂർണ്ണത.
The totality of God.
അതിന്റെ ആകെത്വം, തന്റെ പൂർണ്ണത.
It's not somewhere up in some nebulous heaven.
ഏതോ അവ്യക്തമായിട്ടുള്ള ഒരു സ്വർഗ്ഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാര്യമല്ല അത്.
Oh yes, he's there too.
തീർച്ചയായും സ്വർഗ്ഗത്തിലും താൻ വസിക്കുന്നുണ്ട്.
But he's in each one of the temples of the Spirit of God.
എന്നാൽ ഇവിടെ തന്റെ ആലയമായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ താൻ വസിക്കുന്നുണ്ട്.
All at the same time.
എല്ലാം ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്.
All of him.
തന്റെ സർവസ്വം.
It's not like we're in some big sandstorm and the sandstorm is the spirit of God and somehow we're all being touched by the sand.
ഇവിടെ നാം ഒരു ഒരു പുഴി മണ്ണിൽ ആ കാറ്റിൽ അകപ്പെട്ട് നാം ഏവരും ഒരു രീതിയിൽ ആ പുഴിയുടെ ചില ഭാഗങ്ങൾ നമ്മളെ സ്പർശിക്കുന്നു എന്നുള്ള രീതിയിലല്ല.
All of God is a new brother.
മറിച്ച് ദൈവത്തിന്റെ സർവസ്വവും സമ്പൂർണതയും നിങ്ങളിലുണ്ട്.
And you.
അതേപോലെ ഓരോ വ്യക്തിയിലുമുണ്ട്.
And me.
എന്നിലും സ്ഥിതി ചെയ്യുന്നു.
Think of the practical reality if we could get that doctrine into our hearts and heads.
ഉപദേശത്തിന്റെ പ്രായോഗിക വശം നേരാംവണ്ണം നമ്മുടെ ഹൃദയങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിച്ചെങ്കിൽ അതിന്റെ നേട്ടങ്ങൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക.
When I have a problem with you, brother, which I don't think I could ever have.
എനിക്ക് നിങ്ങളുമായിട്ട് ഒരു പ്രശ്നമുണ്ട്, അത് ഒരു നാളും അങ്ങനെ ആയിരിക്കരുത്.
And you have a problem with me.
അപ്പോൾ തന്നെ എന്നോടും നിങ്ങൾക്ക് ഒരുപക്ഷേ പ്രശ്നം കാണാം.
And we're not very nice to each other.
ഞങ്ങൾ അന്യോന്യം വലിയ രമ്യതയിലൊന്നുമല്ല.
And unkind words pass between each other.
അവിടെ സ്നേഹമില്ലാത്ത വാക്കുകൾ ഞങ്ങൾ കൈമാറാറുണ്ട്.
And some bad attitudes result.
ചില കെട്ട മനോഭാവങ്ങൾ ഞങ്ങൾ തമ്മിൽ വെച്ച് പുലർത്താറുണ്ട്.
And maybe weeks or months of resentment.
അതുകൊണ്ട് തന്നെ ആഴ്ചകളോ മാസങ്ങളോ ഞങ്ങൾ തമ്മിൽ ചില ഈർഷ്യ ഉളവാകുന്നു.
What are we doing?
അപ്പോൾ നാം എന്താണ് ചെയ്യുന്നത്?
The Spirit of God is in you.
ദൈവത്തിന്റെ ആത്മാവ് ആ സഹോദരനും സ്ഥിതി
ചെയ്യുന്നു. All of him.
സമ്പൂർണ ആത്മായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു.
And he's in me.
അതേ രീതിയിൽ എന്നിലും വസിക്കുന്നു.
And we have the audacity to argue with one another?
അപ്പോൾ നമുക്ക് അന്യോന്യം തർക്കത്തിൽ ഏർപ്പെടുവാൻ ഉള്ള ആ ധൈര്യം എപ്രകാരം ഉണ്ടായി?
And dislike somebody in whom the totality of God lives?
ദൈവത്തിന്റെ സമ്പൂർണത ആവസിക്കുന്ന എന്റെ കൂട്ടുവിശ്വാസിയോട് തന്നെ തന്നോട് ദ്വേഷം പുലർത്തുവാൻ എങ്ങനെ സാധിക്കും?
How dare we?
എങ്ങനെ ധൈര്യം നമുക്ക് വരുന്നു?
Think about that next time you want to argue with your wife.
അടുത്ത പ്രാവശ്യം ഭാര്യയുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ഒരു വസ്തുത ഓർക്കുക.
Or think about that next time you're tempted to look at the wrong part of the newspaper.
അല്ല നമ്മുടെ പത്രമാധ്യമത്തിൽ തെറ്റായ ദിശയിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകുമ്പോൾ ഈ കാര്യം ഒന്ന് നാം ഓർക്കുക.
Because every time your eyes move, God is seeing exactly what you see.
എന്തെന്നാൽ നമ്മുടെ കണ്ണുകൾ ചലിക്കുമ്പോഴൊക്കെയും നാം എന്ത് കാണുന്നു അത് നമ്മുടെ നമ്മളിൽ വസിക്കുന്ന ദൈവവും കാണുകയാണ്.
We know God is looking down from above upon us.
മീതെ നിന്ന് നമ്മളിലേക്ക് ഉറ്റുനോക്കുന്നു എന്ന് നമുക്കറിയാം ദൈവം.
But it's much more intimate than that.
എന്നാൽ അതിനേക്കാൾ ഒരു അഭേദ്യ ബന്ധമാണ്
He's looking out from our eyes as well.
നമ്മളിൽ അധിവസിക്കുന്ന ദൈവം നമ്മുടെ കണ്ണുകളിൽ കൂടെ വെളിയിലേക്ക് നോക്കുകയാണ്. നമ്മൾ നോക്കുന്ന വിധം തന്നെ.
So whatever I listen to, I'm allowing God to listen to it.
അതുകൊണ്ട് ഞാൻ ശ്രവിക്കുന്ന എല്ലാ കാര്യവും ദൈവത്തെയും ശ്രവിക്കുവാൻ അനുവദിക്കുകയാണ്.
So if I start to gossip,
അതുകൊണ്ട് ഞാൻ ഏഷണി പറയുവാൻ തുടങ്ങിയാൽ,
there's always three people in the conversation.
അതുകൊണ്ട് തന്നെ ആ സംഭാഷണത്തിൽ മൂവരുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം.
Me,
ഒന്ന് ഞാൻ എന്ന വ്യക്തി,
the person I'm gossiping with,
രണ്ട് ഞാൻ അവിടെ ഏഷണി പറയുന്ന എന്റെ കൂട്ടുവിശ്വാസി,
and God,
മൂന്നാമത്തെ വ്യക്തി എന്നുള്ളത് ദൈവം.
No, I wouldn't gossip in front of one of my godly elders.
And ee vishudharaya ee moopanmarude munpil oru vishayam njan eeshi parannu varigilla.
But I gossip in front of God.
Ennal devathinu munpayittu njan eeshni parayunnane kanapadarund.
I would never think of buying a bottle of alcohol with one of my brothers looking at me.
And moopanmar enne nokki nilkuna aa samayathu endengilum charayamo veenyo anganeyo njan medichu kudikkayillayirikkum.
But what do we do in secret?
Ennal naam rahasyathil endokkeyaanu cheynathu?
There is no secret.
Vasathil aprakaram rahasyamayitte onnum thane illa.
What a beautiful lesson.
Endu manoharamayittulla oru paadam aanu.
The son was abandoned by his father.
Putrൻ തന്റെ പിതാവിനാൽ ക്രൂശിൽ തിരസ്കരിക്കപ്പെട്ടവനായി തീർന്നു.
So that we are never separated from him.
അതിന്റെ അത് മുഖാന്തരം നാം ഒരിക്കലും തന്നിൽ നിന്ന് വേർപിരിയാത്ത ഒരു ബന്ധത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്.
The last verse of the book of Ezekiel.
എസെക്കിയേലിന്റെ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം.
Gives us one of the great names of God.
ദൈവത്തിന്റെ മഹനിമായ ഒരു നാമം ആണ് നമുക്ക് നൽകി തരുന്നത്.
Jehovah Shammah.
യഹോവ ശാമ എന്നുള്ള പദമാണത്.
The Lord is with us.
ദൈവം നമ്മളോട് കൂടെയുണ്ട്.
Why is he with us?
എന്തുകൊണ്ടാണ് താൻ നമ്മോട് കൂടെ ആയിരിക്കുന്നത്?
Because he was abandoned for us.
എന്തെന്നാൽ നമുക്കായി താൻ തിരസ്കരിക്കപ്പെട്ടവനായി തീർന്നു.
Jesus Christ had to go through the agony of the double death.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ ഇരട്ടി മരണത്തിന്റേതായിട്ടുള്ള പാശങ്ങളിൽ കൂടെ തനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു.
Many of a great believer has died a physical martyrdom.
അനവധി ശ്രേഷ്ഠ വിശുദ്ധന്മാർ അവിടെ അവരുടെ ജീവൻ തന്നെ ശാരീരികമായ മരണം
But only the Son of God could take the sins of the world upon himself.
എന്നാൽ ദൈവത്തിന്റെ പുത്രന് മാത്രമേ ലോകത്തിന്റെ പാപങ്ങൾ മൊത്തം തന്റെ മേൽ വഹിക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളൂ.
An experience spiritual death and overcome it.
മാത്രമല്ല ആത്മീയ മരണം താൻ അനുഭവിക്കുകയും അതിൽ വിജയം കൈവരിപ്പാനും ഇടയായി തീർന്നു.
Jehovah Shammah.
യഹോവ ശാമ.
Never abandoned.
ഒരിക്കലും നമ്മളെ കൈവിടാത്തവൻ.
Even if your friends and your family abandon you.
നിങ്ങളുടെ മിത്രങ്ങൾ നിങ്ങളുടെ കുടുംബസ്ഥർ നിങ്ങളെ കൈവിട്ടെന്ന് വരാം.
Even if you lose your job.
ഒരുപക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം.
The Lord is with you.
എന്നാൽ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുന്നു.
And then the practical side of it, don't forget that.
തുടർന്ന് അതിന്റെ പ്രായോഗിക വശം അത് ഒരിക്കലും മറന്നുകൂടാ.
Because he's not with you to let you do anything you want.
നിങ്ങൾക്ക് ബോധിച്ച പോലൊക്കെ ചെയ്യുവാൻ അല്ല താൻ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത്.
He's with you to make you like himself.
ഓ തന്നെ പോലെ ആക്കി തീർക്കുവാനായിട്ടാണ് നിങ്ങളോടൊപ്പം ദൈവം ആയിരിക്കുന്നത്.
That's a beautiful concept.
അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശയമാണ്.
Jehovah Shammah.
യഹോവ ശമ്മാ.